ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കേരളത്തിൽ 290 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. സൂക്ഷ്മ പരിശോധന നാളെ. ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കാർ ടി തെറാപ്പി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തിന് സമർപ്പിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി സിപിഐഎം ബിജെപി പ്രകടന പത്രികാ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നാളെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്ന് കോൺഗ്രസ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്സി ജംഷഡ്പൂരിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26 വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മുകശ്മീരിൽ മറ്റന്നാളും മറ്റിടങ്ങളിൽ നാളെയുമാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രികകൾ പിൻവലിക്കാൻ ഈ മാസം 8 സമയം. കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടകയിലെ 14 സീറ്റുകളിലും രാജസ്ഥാനിൽ 13 ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും 8 വീതം മണ്ഡലങ്ങളിലും രണ്ടാംഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിലെ 7 സീറ്റിലും അസമിലെയും ബീഹാറിലെയും 5 സീറ്റുകളിലും പശ്ചിമബംഗാളിലും ഛത്തീസ്ഗഡിലും 3 മണ്ഡലങ്ങളിലും രണ്ടാംഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മുകാശ്മീരിലെയും ഓരോ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26 വോട്ടെടുപ്പ്. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ കേരളത്തിൽ 290 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. ആകെ 499 പത്രികകളാണ് ലഭിച്ചത്. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഏപ്രിൽ 8 അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. 22 പേരാണ് ഇവിടെ പത്രിക നൽകിയത്. 8 പത്രികകൾ ലഭിച്ച ആലത്തൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ. മാർച്ച് 28 നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ച സംസ്ഥാനത്ത് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനമായ ഇന്ന് 252 പത്രികകളാണ് ലഭിച്ചത്. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനം കേരളത്തിൽ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്, കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ, കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്, ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ, എറണാകുളത്ത് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ, തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, വയനാട്ടിൽ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ തുടങ്ങിയവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പ്രമുഖരിൽ പെടുന്നു. ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കാർ ടി തെറാപ്പി മുംബൈ IITയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തിന് സമർപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
ജനങ്ങൾക്ക് പ്രാപ്യമാകുന്നതും താങ്ങാനാവുന്നതുമായ കാർ ടി സെൽ തെറാപ്പി ചികിത്സ മനുഷ്യരാശിക്ക് മുഴുവൻ പുതിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ രാഷ്ട്രപതി മുർമു പറഞ്ഞു. എണ്ണമറ്റ രോഗികൾക്ക് പുതിയ ജീവിതം നൽകുന്നതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ തെറാപ്പി വിജയിക്കുമെന്ന് രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതിലൂടെ നൂതന വൈദ്യപരിചരണത്തിന്റെ ആഗോള ഭൂപടത്തിലും നവീന സാങ്കേതിക പ്ലാറ്റ്ഫോം സ്വന്തമായുള്ള രാജ്യങ്ങളുടെ പട്ടികയിലും ഇന്ത്യ ഇടം നേടിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. നെക്സ്റ്റ് കാർ 19 കാർ ടി എന്ന പേരിലെ ഈ തെറാപ്പി ആദ്യ തദ്ദേശീയ ഇന്ത്യൻ നിർമ്മിത കാർ ടി തെറാപ്പിയാണ്. അക്കാദമിക വ്യവസായ പങ്കാളിത്തത്തിലൂടെ രൂപപ്പെട്ട ഈ തെറാപ്പി ലോകത്തിലെ ഏറ്റവും താങ്ങാനാവുന്ന കാർ ടി തെറാപ്പിയാണ്. ഇത് സെൽ ജീൻ തെറാപ്പി മേഖലയിലെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതാണ്. പ്രായമായ ക്യാൻസർ രോഗികൾക്കു മാത്രമല്ല പീഡിയാട്രിക് ക്യാൻസർ രോഗികൾക്കും കാർ ടി സെൽ തെറാപ്പി അനുഗ്രഹമാകുമെന്ന് ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ രമേശ് ബൈസ് പറഞ്ഞു. IIT ബോംബെ ഡയറക്ടർ പ്രൊഫസർ സുഭാസിസ് ചൌധരി, ടാറ്റ മെമ്മോറിയൽ സെന്റർ ഡയറക്ടർ പ്രൊഫസർ സുദീപ് ഗുപ്ത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് സംഘടിപ്പിച്ച LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിമാരും മുതിർന്ന BJP നേതാക്കളുമായ S. ജയശങ്കർ, സ്മൃതി ഇറാനി എന്നിവരും സംസ്ഥാനത്ത് ഇന്ന് NDA പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി V. മുരളീധരൻ മണ്ഡലത്തിനായി തയ്യാറാക്കിയ കരട് വികസന രേഖ ശ്രീ S. ജയശങ്കർ പ്രകാശനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക സിപിഐഎം പുറത്തിറക്കി. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, തപൻ സെൻ തുടങ്ങിയ നേതാക്കൾ ന്യൂഡൽഹിയിൽ സംയുക്തമായാണ് പത്രിക പ്രസിദ്ധീകരിച്ചത്. സിപിഐഎം രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ശക്തിപ്പെടുത്തുമെന്ന് ശ്രീ യെച്ചൂരി അഭിപ്രായപ്പെട്ടു. അതിസമ്പന്നർക്കുമേൽ പ്രത്യേക നികുതി, സ്വകാര്യ മേഖലയിൽ സംവരണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിൽ നിന്ന് കോർപ്പറേറ്റുകളെ വിലക്കൽ, തൊഴിലെടുക്കാനുള്ള അവകാശം ഭരണഘടനാ അവകാശമാക്കി മാറ്റൽ തുടങ്ങിയവ പത്രിക ഉറപ്പു നൽകുന്നു. യുഎപിഎ നിയമം, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം എന്നിവ റദ്ദാക്കുമെന്നും പാർട്ടി പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു. ബിജെപി പ്രകടന പത്രിക രൂപീകരണ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന സമിതിയുടെ രണ്ടാമത് യോഗമാണ് ഇത്. 27 പേരടങ്ങുന്നതാണ് സമിതി. മുതിർന്ന നേതാക്കളായ നിർമ്മലാ സീതാരാമൻ, കിരൺ റിജിജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക കോൺഗ്രസ് നാളെ പുറത്തിറക്കും. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ജമ്മു ലോക്സഭാ മണ്ഡലത്തിലേക്കായി 26 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഈ മാസം 26-നാണ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് _ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ ഭരണകൂടം സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാഷ്ട്രമായ ഇന്ത്യ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ ഇന്ന് ധോൽപൂരിലെ രാഷ്ട്രീയ മിലിട്ടറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി. രാജ്യസഭ സംഘടിപ്പിക്കുന്ന ത്രിദിന പഠന സന്ദർശന പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവർ രാജ്യസഭാംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സർക്കാർ ജീവനക്കാർക്ക് തപാൽ ബാലറ്റിലൂടെ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് സമൂഹമാധ്യമത്തിലൂടെ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള യോഗ്യരായ ഉദ്യോഗസ്ഥർക്ക് തപാൽ ബാലറ്റിലൂടെ വോട്ട് ചെയ്യാവുന്നതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കളി. ടോസ് നേടിയ പഞ്ചാബ് ഗുജറാത്തിനെ ബാറ്റിംഗിന് അയച്ചു. പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് ടൈറ്റൻസ് 5-ാം സ്ഥാനത്തും പഞ്ചാബ് കിങ്സ് 7-ാം സ്ഥാനത്തുമാണ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ജംഷഡ്പൂർ പോരാട്ടം. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ 2 പരാജയപ്പെടുത്തി. 2-4 ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിന്റെ വിജയം. ഈ വിജയത്തോടെ ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ 7-ാമതെത്തി. പട്ടികയിൽ 5-ാമതുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് യോഗ്യത മുൻപ് തന്നെ ഉറപ്പിച്ചിരുന്നു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ബംഗളൂരുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ബിജെപി സ്ഥാനാർത്ഥി തേജസ്വി സൂര്യയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതി സൃഷ്ടിക്കുന്ന 2-ാമത്തെ നഗരമായ ബംഗളൂരു ജലദൌർലഭ്യം നേരിടുന്നതായി കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് SDPIയുടെ പിന്തുണ തേടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജു ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റന്നാൾ തലസ്ഥാനത്തെത്തും. നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന റോഡ് ഷോയിൽ രാജു ചന്ദ്രശേഖറോടൊപ്പം അമിത്ഷായും പങ്കെടുക്കും. 2024-25 കാലയളവിലെ 23,000-ത്തിലധികം ആദായനികുതി റിട്ടേണുകൾ ഇതുവരെ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞതായി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ റിട്ടേണുകൾ സമർപ്പിക്കാൻ ഇതാദ്യമായി അവസരം ഒരുക്കിയതായും ബോർഡ് അറിയിച്ചു. ITR 1, ITR 2, ITR 4 എന്നിങ്ങനെ നികുതിദായകർ സാധാരണയായി ഉപയോഗിക്കുന്നവ ഇ ഫയലിംഗ് പോർട്ടലിൽ ഈ മാസം 1 മുതൽ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കേരളത്തിൽ 290 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. സൂക്ഷ്മ പരിശോധന നാളെ. ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച CAR-T തെറാപ്പി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തിന് സമർപ്പിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി സിപിഐഎം. ബിജെപി പ്രകടന പത്രികാ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നാളെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്ന് കോൺഗ്രസ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സി ജംഷഡ്പൂരിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു.